ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
காமான்ய காமயதே மன்யமானஹ ச காமபிரஜாயதே தத்ர தத்ர பர்யாப்த காமஸ்ய கிருதாத்மனஸ்து ஹேவ சர்வே பிரவிலீயந்தி காமாஹ. நாயம் ஆத்மா பிரவச்சனேன லப்யோ நம் யதயா நபுனா ஸ்ருதேனா யமே வேஷமனுதே தேன லப்யா தசேஷ ஆத்மாபிமனுதே தனும் ஸ்வாம். தேவம் சர்வலாபாத் பரம ஆத்மலாபா தல்லாபாய பிரவஜனாதேக உபாய பாஹுல்யேன கர்த்தவ்யா இதி பிராப்தே இதம் உச்யதே. மந்திரம் கடோபனிஷத்தில் வந்ததாணும். இது பல மந்திரங்களும் அவிடെ வந்துட்டுள்ளதாണ്. தேவம் சர்வலாபாத் பரம ஆத்மலாபா. ഈ ശരീരത്തിലിരുന്നു കൊണ്ട് നേടാവുന്നുള്ളതിൽ വച്ച് ഏറ്റവും വലുതാണ് ആത്മലാഭം, പരമ ആത്മലാഭ. തല്ലാഭായ ആത്മലാഭത്തിന് വേണ്ടി പ്രവചനാദേ ഉപായ ബാഹുല്യേന കർത്തവ്യ, പ്രവചനം പോലെയുള്ള ഉപായങ്ങൾ, സ്വാധ്യായ പ്രവചനം, ഇതാണ് അതിൻ്റെ ഉപായം. ബാഹുല്യൻ ഇതാണ് മുഖ്യമായി ചെയ്യേണ്ടത്. ഇതി പ്രാപ്തി ഇത് മുച്ചിതി. എങ്ങനെയാണ് ഇത് നേടേണ്ടത്? എന്തെങ്കിലും കൊണ്ടിത് നേടാൻ കഴിയുമോ എന്നുള്ളതാണ്. എങ്ങനെയെന്നുള്ളതല്ല, ശ്രവണം മനനം എന്നെല്ലാം നമ്മൾ പറയുന്നുണ്ടല്ലോ. ഇതിലൂടെ എല്ലാം ഇതിനെ നേടുകയാണോ? അല്ല, മുമ്പ് ചർച്ച ചെയ്തതാണ്. എന്റെ താല്പര്യം ഇതാണ്, ഇത് നേടുന്നതല്ല, മറിച്ചത് ഇതിനെക്കുറിച്ച് സ്വയം പ്രകാശിക്കുന്നു എന്ന് പറയുന്നു. സ്വയം പ്രകാശിക്കുന്ന അതുകൊണ്ട് സ്വയം പ്രകാശിക്കുന്നതിന് തടസ്സങ്ങളുമില്ല. സ്വയംപ്രകാശത്തിന് ഒരിക്കലും തടസ്സം വരത്തില്ല, പരപ്രകാശത്തിനെ തടസ്സം വരും. അഗ്നി അത് സ്വയം പ്രകാശിക്കുന്നു, അതിന് മറ്റൊന്നിന്റെ പ്രകാശം വേണം, അതുകൊണ്ടാ പ്രകാശിക്കുന്നു. വേറൊരഗ്നി ആശ്രയിച്ച അഗ്നി ഉണ്ടാകുന്നു. അങ്ങനെ അഗ്നി ഇവിടത്ത് പ്രത്യക്ഷപ്പെടുന്നെങ്ങനെ? വേറെ ഒരു അഗ്നി ആശ്രയിച്ചിട്ട്, വ്യാപകമായിരിക്കുന്ന അഗ്നി ആശ്രയിച്ച് അഗ്നി പ്രകാശിക്കുന്നു. അപ്പോൾ അതിന് പ്രകാശിക്കുന്നതിന് മറ്റൊന്നിനെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ സൂര്യനെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഇന്ധനത്തെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. അതൊന്നും ആത്യന്തികമായി സ്വയം പ്രകാശമല്ല. ഇതെന്താണ്? സ്വയം പ്രകാശമാണ്. സ്വയം പ്രകാശിക്കുന്നതിന് ഒന്നിനും പ്രകാശിപ്പിക്കാൻ കഴിയത്തില്ല. ആത്മലാഭത്തിന് ഉപായങ്ങളൊന്നുമില്ല, അതിനെ പ്രകാശിപ്പിക്കത്തക്ക ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. ഒന്നുമില്ല. ചെറിയ ഒരു ഉപായങ്ങളും ഇതിനെ നേരിട്ട് പ്രകാശിപ്പിക്കുന്നില്ല എന്ന്. പിന്നെ ഉപായങ്ങളെല്ലാം ഇങ്ങനെ മറ്റൊരു തരത്ത് സഹായിച്ചാൽ മാത്രം, എങ്ങനെ ഇതിനുള്ള ആഭരണങ്ങളെ തടസ്സങ്ങളെ നീക്കുന്നതിന് വേണ്ടി മാത്രം സഹായിച്ചാൽ ഈ ഉപായങ്ങളെല്ലാം ഫലപ്രദമാണ്. അല്ലെങ്കിൽ പ്രവചനേന നലഭ്യ, പ്രവചനം കൊണ്ടത് നേടാൻ സാധ്യമല്ല. സ്വാധ്യായ പ്രവചനങ്ങളിൽ നിന്നും പിന്മാറരുതെന്നും പറയും. ഇവിടെ സ്വാധ്യായ പ്രവചനങ്ങളിലൂടെ നേടാൻ പാടില്ലെന്നും പറയും. സ്വാധ്യായ പ്രവചനങ്ങൾ ഒരുവന്റെ യത്നമായി വരുമ്പോൾ ആ യത്നഫലമായതിനെ നേടാൻ കഴിയത്തില്ല എന്ന് പറയുന്നു. താല്പര്യം യത്നമല്ല, ഓരോ കരുതുന്നു എന്താണ്, ഞാനൊരു ജ്ഞാനത്തെ സമ്പാദിച്ച് പറയുന്നു, പരോക്ഷമായ ജ്ഞാനം അപരോക്ഷമായ ജ്ഞാനം ഇങ്ങനെയുള്ള ജ്ഞാനങ്ങളെല്ലാം സമ്പാദിച്ച് എന്റെ യത്നങ്ങൾ, ആ ജ്ഞാനത്തെ സമ്പാദിച്ച് ആ ജ്ഞാനം കൊണ്ട് അജ്ഞാനത്തെ നശിപ്പിച്ച് ഞാൻ മുക്തനായിത്തീരുന്നു, ജ്ഞാനിയായിത്തീരുന്നു, അങ്ങനെയൊന്ന് സംഭവിക്കുന്ന പറയുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഒരുവൻ ശ്രവണത്തിൽ തന്നെ അവൻ ജ്ഞാനിയാകുന്നു, മുക്തനായി എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണ്? അവിടെ ശ്രവണത്തിൽ തന്നെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരുവന്റെ യത്നം കൊണ്ടൊന്നും സംഭവിക്കുന്നില്ല. ശ്രവണത്തിന് യത്നത്തിന്റെ ആവശ്യമില്ലാത്ത സഹജമാണ്. താൻ എത്തിച്ചാലും യത്നിച്ചില്ലെങ്കിലും അത് സംഭവിക്കും. അവിടെ യത്നം ആവശ്യമില്ല, യത്നരഹിതമായ അതുകൊണ്ട് തന്നെ അവൻ മുക്തനാകുന്നു എന്ന് പറയുന്നതിന്റെ താല്പര്യമാണ് എന്താണത്? യത്നം കൊണ്ട് സാധിക്കുന്നതല്ല. യത്നങ്ങളെല്ലാം മറ്റേതെങ്കിലും ഒരു തരത്തിൽ സഹായിക്കും, പക്ഷെ നേരിട്ട് അത് ആത്മലാഭത്തിന് ഉപകരിക്കുന്നതല്ല. ഏതുതരത്തിലുള്ള യത്നമായാലും ശരി, ഏതുതരത്തിലുള്ള തപസ്സായാലും ശരി, ഏതെല്ലാം തരത്തിലുള്ള വിജ്ഞാനത്തെയോ ആർജിച്ചാലും ശരി, അതൊന്നും തന്നെ ആത്മലാഭത്തിന് നേരിട്ട് ഉപകരിക്കില്ല. അതുകൊണ്ടാണ് ന കർമ്മണ എന്ന് ഭാഷ്യകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. പ്രവചനാദി ഉപായ ബാഹുല്യേന കർത്തവ്യം, ഇതിലേതെങ്കിലും ഒന്നും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിന്റെ ഫലമാണോ? അതിന്റെ ഫലം അല്ല. അപ്പോൾ ഒരാളെന്ത് ചെയ്യുന്നു? ഇവിടെ ഇനിയും പറയും, തത്വ അനുസന്ധാനത്തിലൂടെ അനുപടുത്ത സാധനങ്ങൾ, പ്രവചനം ആവശ്യമില്ലെന്നോ മേധ ആവശ്യമില്ലെന്നോ ശ്രവണം ആവശ്യമില്ലെന്നോ എന്നല്ല പറയുന്നു. അപ്പൊ ആ അതെല്ലാം അനുഷ്ഠിക്കുന്നവൻ തന്നെ അതിന്റെ തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നു. എന്തോ എങ്ങനെ? ഇതിലൂടെ അല്ല, ഇതിന്റെ ഫലമല്ല ആത്മലാഭം എന്നുള്ള തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നു. ആ തത്വഗ്രഹണത്തോടുകൂടി അവനതിന്റെ ഉപായങ്ങളിൽ പ്രവർത്തിക്കുന്നു. തത്വഗ്രഹണത്തോടുകൂടി അപ്പൊ അവിടെ അവന് ഭ്രമം സംഭവിക്കുന്നില്ല. യോയം ആത്മാ വ്യാഖ്യാത യസ്യ ലാഭ പരപുരുഷാർത്ഥോ, ഇതുവരെ വിശദീകരിച്ചത് ഈ ആത്മതത്വത്തെ കുറിച്ചാണ്. ആത്മലാഭം തന്നെ പരമപുരുഷാർത്ഥം. നാസോ വേദശാസ്ത്ര അധ്യയന ബാഹുല്യേന പ്രവചനേന ലഭ്യ. വേദശാസ്ത്ര അധ്യയന ബാഹുല്യം, വേദശാസ്ത്രങ്ങളെല്ലാം കണ്ടസ്ഥം ചെയ്യുക, എല്ലാ വേദങ്ങളും, ചതുർവേദങ്ങളും പിന്നീട് ശാസ്ത്രങ്ങളും അധ്യയനം എല്ലാം അതിനെ നാക്കിൻ തുമ്പില് നിർത്തുക. ചതുർവേദവിത്ത്, വേദം മാത്രമല്ല മറ്റ് ശാസ്ത്രങ്ങളും, ശാസ്ത്ര അധ്യയന ബാഹുല്യേന, അതാണ് പ്രവചനം മുഖ്യമായിട്ട്. ഇവിടെ സ്വാധ്യായത്തെ തന്നെ പ്രവചനമായിട്ട് എടുത്തിരിക്കുകയാണ്. അധ്യയനം ചെയ്യുക എന്ന് പറയുന്നതിന് എന്താണ്? പ്രവചനമാണ്. പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരാളുടെ മുമ്പ് പോയിരുന്ന് പ്രസംഗിക്കുന്നത് മാത്രമാണ്. സ്വാധ്യായം തന്നെ പ്രവചനമാണ്. നിരന്തരം അതിനെ ശീലിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യം വേദശാസ്ത്രങ്ങളെല്ലാം ഗ്രഹിക്കുന്നു, പിന്നീട് അതിനെ ശീലിക്കുന്നു, അത് തന്നെ പ്രവചനം. വേദം ചൊല്ലിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് പുണ്യമുണ്ടാകും, അതുകൊണ്ട് മോക്ഷം കിട്ടും എന്നെല്ലാം ധരിച്ച്, അതുകൊണ്ട് ആത്മലാഭം സാധ്യമല്ല. വേദം അധ്യയനം ചെയ്യുന്നത് നല്ലതാണ്, പുണ്യമുണ്ടാകും, അതിലഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ അതുകൊണ്ട് അതുകൊണ്ടല്ല ആത്മലാഭം ഒരുവനുണ്ടാകുന്നു. കാരണം ഇതുവരെ ചെയ്ത വേദാധ്യയനത്തിന്റെ ഫലമല്ല. തഥാന മേധയ ഗ്രന്ഥ അർത്ഥധാരണ ശക്തിയ വേദാർത്ഥത്തെ മുഴുവൻ ധരിച്ചിരിക്കുന്നു. നിഖണ്ഡവും നിരുക്തവുമെല്ലാം എല്ലാം ഉള്ളിൽ ഇരിപ്പുണ്ട്. വേദ മുഴുവനുണ്ട്, അർത്ഥവുമുണ്ട്. ഗ്രന്ഥാർത്ഥ ധാരണശക്തി, ധാരണാശക്തി അത് ബുദ്ധിയുടെ ഒരു ശേഷിയാണ്. ധാരണാശക്തി എന്ന് പറയുന്നത് ബുദ്ധിയിൽ ധരിക്കുന്നതിനുള്ള ഒരു കഴിവ്. ആത്മാവിനെ ബുദ്ധിയിൽ ഗ്രഹിക്കാൻ ഒക്കത്തില്ല, ആത്മതത്വത്തെയും ബുദ്ധിയിൽ ഗ്രഹിക്കാൻ ഒക്കത്തില്ല. പിന്നെ മേധ കൊണ്ടെങ്ങനെ ഇതിനെ ഗ്രഹിക്കാൻ പറ്റും? ആത്മപ്രകാശം, ആത്മജ്ഞാനം എന്ന് പറയുന്നത് ഈ മേധയല്ലതാണ്. അതിന് രണ്ടാമതൊന്നുമില്ല, ആത്മാവല്ലാതെ മറ്റൊന്നില്ല. അപ്പോൾ പിന്നെ ഈ പറയുന്ന മേധാശക്തി ഉണ്ട്, നല്ല ധാരണാശക്തി. മേധാശക്തി കൊണ്ട് സാറിന് എന്താ സാധിക്കുന്നത്? നമ്മൾ ഓർത്ത് വച്ചതിന് പറയുന്നതാണ്, അതിന് സഹായിക്കുന്നതാണ് മേധാശക്തി. ധാരണയ്ക്കുള്ള ശക്തി, വായിച്ചും പഠിച്ചും ചിന്തിച്ചും എല്ലാം ബുദ്ധിയിൽ വയ്ക്കുക, എന്നിട്ട് അതിനെ വീണ്ടും എടുക്കുക. ധാരണശക്തി ഉള്ളവനത് പറ്റും, വീണ്ടും ഓർമ്മിച്ചെടുക്കുക. എങ്ങനെയാണോ അതിനെ ശേഖരിച്ചു വെച്ച് അതുപോലെ പറയുക. സാർ, നമ്മൾ പരീക്ഷ എഴുതുന്നതിനും വേണ്ടി പഠിച്ചു വയ്ക്കുന്നു, ധാരണാശക്തിയാണ്. അതാണ് ധാരണ. എന്നിട്ട് അതിൽ നിന്ന് അതിനെ അതുപോലെ വീണ്ടെടുക്കും. ഇത് ബുദ്ധിയുടെ ഒരു കഴിവാണ്. മേധ എന്ന് പറയുന്ന ഭാഗത്തിന്റെ പ്രവർത്തനമാണ് അന്ധകരണത്തിന്റെ. ആത്മതത്വത്തെ സംബന്ധിച്ച് എന്ത് ചെയ്യാനാണ്? ആത്മതത്വത്തെ എന്താ ഓർമ്മിച്ചു വയ്ക്കാൻ? നമ്മൾ പറയും ആത്മതത്വം ആത്മാവിനെ വിസ്മരിച്ചു പോകുന്നു. ആത്മാവിനെ സ്മരിച്ചിട്ടേ ഇല്ല, സ്മരിച്ചാലേ വിസ്മരിക്കാൻ പറ്റും. ബുദ്ധി കൊണ്ട് ധരിക്കത്തക്ക ഒന്നല്ല. അതുകൊണ്ട് അതിനങ്ങനെ നമ്മളൊരിക്കലും സ്മരിച്ച് അനുഭവിച്ചിട്ടില്ല. അനുഭവിച്ചാലേ മറക്കാൻ പറ്റും, അനുഭവിക്കാത്ത എങ്ങനെ മറക്കും? പഞ്ചസാരയുടെ മധുരം അനുഭവിച്ച് അതുകൊണ്ട് ഇപ്പോഴും അത് സ്മരിക്കുന്നു, ഇടയ്ക്കത് മറന്നു പോകുന്നു, വീണ്ടും സാഹചര്യങ്ങൾ വരുമ്പോൾ സ്മരിക്കുന്നു. അപ്പോൾ അനുഭവിച്ചതിനെ സ്മരിക്കാനും വിസ്മരിക്കാനും കഴിയും. ഇവിടെ ആത്മ എന്താണ്? ബുദ്ധിയിലൂടെ മേധയിലൂടെ ധരിക്കത്തക്കതല്ല, അനുഭവിക്കത്തക്കതല്ല. അതുകൊണ്ട് അതിനെ വിസ്മരിക്കുന്നു. ഇപ്പം നമ്മൾ പറയുന്നു വിസ്മരിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ അത് വിസ്മരണമല്ല, അതിനെ അനുഭവിച്ചില്ല എന്നാണ് അതിൻ്റെ അർത്ഥമുള്ളത്. അല്ലാതെ അറിഞ്ഞിട്ട് വിസ്മരിച്ചു എന്നില്ല. പക്ഷെ നമ്മൾ പറയുന്നു ആത്മാവിനെ എപ്പോഴും ഓർക്കാൻ കഴിയുന്നില്ല, മറന്നുപോകുന്നു, വിസ്മരിക്കുന്നു എന്ന് പറയുന്നു. അത് വിസ്മരണമല്ല, അത് അജ്ഞതയാണ്, അറിഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. അത് നമ്മുടെ തകരാറല്ല, കുറ്റവുമല്ല. എന്തുകൊണ്ട്? ഇത് ബുദ്ധിയിൽ ഗ്രഹിക്കത്തക്കതല്ല. പിന്നെ ബുദ്ധിയിൽ ഗ്രഹിക്കാത്തതിന് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാമെന്ന് കരുതി ഉള്ള നമ്മുടെ പ്രവർത്തനങ്ങളാണ് ഭ്രാന്തി. തത്വബോധത്തോടുകൂടി ആണ് ഇവിടെ ശ്രവണം തുടങ്ങിയ സാധനങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ശ്രവിക്കുമ്പോൾ തന്നെ അവനറിയാം എന്താണ് ഇത്, അതിനെ ധരിക്കാൻ വേണ്ടിയിട്ടല്ല, ബുദ്ധിയിൽ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ചത് ബുദ്ധിയിൽ ഗ്രഹിക്കുന്നതല്ല എന്ന് ബോധ്യപ്പെടാനാണ്. എന്താ മേധയ ഗ്രന്ഥാർത്ഥ ധാരണശക്തിയ, ആ ബോധത്തോടുകൂടി അവൻ ശ്രവണം ചെയ്യുന്നു. അപ്പോൾ അവന് പരാതിയില്ല. എന്താണ്? ഞാൻ ആത്മാവിനെ ഇതുവരെ സ്മരിച്ചുകൊണ്ടിരുന്നു, ഇപ്പോൾ വിസ്മരിച്ചു പോയി. അങ്ങനൊരു പരാതി അവനെ സംബന്ധിച്ചില്ല. പിന്നെ അവൻ്റെ ചിത്തവൃത്തികൾ, അവൻ ശ്രവണത്തിൽ നിന്ന് ആത്മാവിനെ കുറിച്ച് എന്തൊക്കെയാണോ ധരിച്ചത് അതാണ് അവൻ്റെ ചിത്തവൃത്തികൾ. അപ്പോൾ അതിൽ ഭ്രമജ്ഞാനമൊന്നും വരത്തില്ല. ആത്മാവിനെ ഞാൻ സാക്ഷാത്കരിച്ചുകളയും, എൻ്റെ പ്രയത്നം കൊണ്ട് നേടിക്കളയും, അല്ലെങ്കിൽ ആത്മാവിനെ ഞാൻ എൻ്റെ ബുദ്ധിക്ക് വിഷയമാക്കുന്നു, ഇങ്ങനെയുള്ള ഭ്രാന്തികളൊന്നുമില്ലാതെ ആത്മാവിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥമായ ജ്ഞാനം മാത്രമായിരിക്കും എന്റെ ബുദ്ധിയിൽ. അതുകൊണ്ടവന് ആത്മസാക്ഷാത്കാരത്തെ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങളോ ഭ്രാന്തിയോ ഒന്നുമില്ല. അവൻ ആ വിഷയത്തിൽ നിശ്ചിന്തനായിരിക്കുന്നു. അതാണ്, അല്ലാതെ ബുദ്ധിയുടെ ശക്തിയല്ല. നമ്മേധയ ഗ്രന്ഥാർത്ഥ ധാരണശക്തിയ, ധാരണാശക്തിയിലൂടെ ആത്മാവിനെ എപ്പോഴും മനസ്സുകൊണ്ട് ബന്ധിച്ചങ്ങനെ നിർത്തും. അങ്ങനെയുള്ള വാശിയൊന്നുമില്ല. ന ബഹുന ശ്രുതേന ന വിഭൂയസ ശ്രവണേന, ധാരാളം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ബഹുന എന്ന് പറയുമ്പോൾ വേദത്തെ മുഴുവനും എടുത്തുകൊണ്ടാണ്. അവൻ നിരന്തരം വേദത്തെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ ജോലി സ്വാധ്യായവും പ്രവചനവുമാണ്. അപ്പൊ അവൻ എപ്പോഴും വേദത്തെ തന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. നിരന്തരം വേദത്തെ ശ്രവിച്ചിട്ടും പ്രയോജനമില്ല. കാരണം വേദത്തിൽ തത്വമല്ലാത്തതുകൊണ്ട് അത് ശ്രവിക്കും. അവൻ തത്വത്തെ ശ്രവിക്കണം. ബഹുനാശ്രുതേന, അല്ല ധാരാളം നാനുധ്യായാൻ ബഹൂൻ ശബ്ദാൻ, ബൃഹദാരണ്യത്തിലും പറയും. ഒരുപാട് ശബ്ദത്തെ അനുധ്യാനം ചെയ്തിട്ട് എന്താ പറയുന്നത്? വേദത്തെ മുഴുവൻ നിരന്തരം ചൊല്ലിക്കൊണ്ടിരുന്നിട്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. തത്വത്തെ ശ്രവിക്കുന്നതിന് വേദത്തിന് മുഴുവൻ ആവശ്യമില്ല. ന ബഹുന ശ്രുതേന ന വിഭൂയസ ശ്രവണേന ഇത്യർത്ഥം. പ്രവചനം കൊണ്ട് സാധ്യമല്ല, ബുദ്ധി കൊണ്ട് സാധ്യമല്ല, ധാരാളം ശ്രവിച്ചത് കൊണ്ട് സാധ്യമല്ല. കേനത്രഹി ലഭ്യിപ്പിച്ചത്, പിന്നെങ്ങനെയാ പറയുന്നു? യമേവ പരമാത്മാനം ഏവ യേശ വിദ്വാൻ ബ്രഹ്മദെ പ്രാപ്തിമിച്ചന്തി. ഏതൊരു പരമാത്മാവിനെയാണോ ഇവൻ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത്, അതാണ് അതിന് മുഖ്യം. അവൻ പരമാത്മാവിനെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് പ്രവചനവും ശ്രവണവും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് തത്വബോധം വേണമെന്ന് പറയുന്നത്. ഈ ശ്രവണവും തന്റെ അഭ്യാസവും തൻ നിരന്തരം 24 മണിക്കൂർ ശ്രവിച്ചുകൊണ്ട് തന്നെയിരിക്കുന്നു. അങ്ങനെ നിരന്തരം ശ്രവിച്ചാലും അതിന്റെ ഫലമായിട്ടൊന്നും നേടുന്നില്ല. ഇവിടെ എന്താണ്? യമേവ പരമാത്മാനമേവ യേശ വിദ്വാൻ ബ്രഹ്മത്തെ പ്രാപ്തമിച്ഛതി. അവൻ പരമാത്മപ്രാപ്തി അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ശരിയായ തത്വബോധം അവനുണ്ട്. തേന വരണേന ഈശ പരമാത്മാലഭ്യോ അന്യേന സാധനാന്തരേണ. ആ വരണം നേരത്തെ പറഞ്ഞല്ലോ, എന്താണ്? യമേവ പരമാത്മാനമേവ ഈശ വിദ്വാൻ ഭരണൂത്തെ. ആ പരമാത്മാവിനെ വിദ്വാൻ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. തേന ഭരണേന യേശ പരമാത്മാലഭ്യ നാന്യേന സാധനാന്തരേണ. ആ ഭരണത്താൽ ആണ് ഈ ആത്മാവ് ലഭ്യമാകേണ്ടത്. ആ ഭരണം എന്ന് പറയുന്നത് സ്വയം സംഭവിക്കേണ്ടതാണെന്നർത്ഥം. അവന്റെ ഉള്ളിൽ ശ്രദ്ധയുണ്ട്, ജിജ്ഞാസയുണ്ട്, സാധനകളെല്ലാം ഉണ്ട്. ഉണ്ടായാലും അത് ആ പരമാത്മാവിൽ നിന്ന് തന്നെ അത് സംഭവിക്കണം. തസ്യേഷ ആത്മാ അവിദ്യാസംഛന്നാം സ്വാം പരാം തനു സ്വാത്മതത്വം സ്വരൂപം വിവൃണുതേ പ്രകാശേരി. അതാണ് അതിന്റെ താല്പര്യം. ആ വരണം കൊണ്ട് സംഭവിക്കണമെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? അവന്റെ പ്രയത്നം കൊണ്ടല്ല എന്ന് പറയുമ്പോൾ തസി ഏഷ ആത്മാവന് ഈ ആത്മാവ് അവന്റെ സ്വരൂപമായി തന്നെ ഇരിക്കുന്ന ആത്മാവ് അവിദ്യ സംഛന്നാം സ്വാം പരാംതനും കാരണം ഇവിടെ ജിജ്ഞാസുവായും സാധകനായും ഇരിക്കുന്ന ആത്മാവ് തന്നെ ഇത് അന്യനായ ഒരാത്മാവ് അന്വേഷിക്കുന്ന ആത്മാവിനൊരു വഴി തെളിച്ചു കൊടുക്കുന്നതല്ല അത് ജിജ്ഞാസുവായിരിക്കുന്നു അവനാണ് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത് എവിടെയാണ് പരാം തനും സ്വസ്വരൂപത്തെയാണ് അവനീ ആഗ്രഹിക്കുന്നു സ്വസ്വരൂപത്തെ അവൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ എന്ത് പ്രവൃത്തി നടക്കാനാണ് അവിടെ അന്യത്വമില്ലാത്തിടത്തോളം കാരണം അവിടെ പ്രവർത്തിക്കേണ്ട സ്ഥാനം അവിടെ പ്രവൃത്തിക്കൊരു സ്ഥാനവുമില്ല പിന്നെ എന്താണ് ആ സ്വരൂപം തന്നെ അവിദ്യ സംഛന്നാം സ്വാം പരാം തനു അവിദ്യ കൊണ്ട് മൂടിയിരിക്കുന്ന തന്റെ ആ പരമമായ തനുവിനെ സ്വരൂപത്തെ പരാന്തനും വിവരണതേ തനുവും സ്വാം അങ്ങനെ പറയുന്നു സ്വം ആത്മതത്വം സ്വസ്വരൂപം അപ്പൊ ഈ ജിജ്ഞാസുവിന്റെ സ്വരൂപം തന്നെ അതിന്റെ മറ മാറ്റി വിവരണതയെ പ്രകാശേരി സ്വസ്വരൂപത്തെ അത് പ്രകാശിപ്പിക്കുന്നു അത് തന്നെ പ്രകാശിപ്പിക്കുന്നു അപ്പൊ ജിജ്ഞാസു ഇവിടുത്തെ മുമുക്ഷു സഞ്ചരിക്കുന്ന എവിടേക്ക് തന്റെ സ്വരൂപത്തിലേക്ക് അപ്പൊ താനും തന്റെ സ്വരൂപവും തമ്മിലുള്ള വ്യത്യാസമോ വ്യത്യാസമൊന്നുമില്ല തന്റെ സ്വരൂപത്തിലേക്കുള്ള സഞ്ചാരത്തിൽ ദൂരമില്ല ഇവിടെ താൻ നിന്നിടത്ത് തന്നെ തന്നിലേക്ക് സഞ്ചരിക്കുകയാണ് അന്യമായ ഒരു ലക്ഷ്യത്തിലേക്കല്ല പറയുന്നു ആ ജിജ്ഞാസു മുമുക്ഷു സ്വസ്വരൂപത്തെ തന്നെ കാണുന്നു ആ ജിജ്ഞാസുവിന് സ്വസ്വരൂപം തന്നെ വെളിപ്പെടുന്നു അവന് എന്തുകൊണ്ട് സ്വസ്വരൂപത്തിലേക്ക് സഞ്ചരിക്കേണ്ടി വന്നു സ്വരൂപം എന്തുകൊണ്ട് എനിക്ക് അന്യമായിപ്പോയി അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു അന്യത്വം അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല അത് വിരുദ്ധമായൊരു കാര്യമാണ് തനിക്ക് നിന്ന് താൻ അന്യനായി പോവുക അത് സംഭവിക്കത്തില്ല പരമാർത്ഥത്തിൽ സംഭവിക്കത്തില്ല പക്ഷെ ഒരു ഭ്രാന്തിയായിട്ട് സംഭവിക്കാം തനിക്ക് താൻ തന്നെ അന്യനായി പോവുക അവിദ്യാരൂപം നമ്മൾ പറയും അവിദ്യാരൂപം എന്ന് പറയുമ്പോൾ എന്താണ് അതൊരു കേവലമായ ഭ്രാന്തി മാത്രം തനിക്ക് തന്നെ സ്വരൂപത്തെ പ്രാപിക്കുന്നതിനുള്ള തടസ്സം വളരെ തുച്ഛമായ ഒരു ഭ്രാന്തി ആ ഭ്രാന്തിയെ മാറ്റിയിട്ട് അതും ആര് തന്നെ മാറ്റുന്നു ആ പരമാത്മ തത്വം തന്നെ മറ്റാരുമില്ല മാറ്റാൻ അത് സ്വസ്വരൂപം വിവരണതയെ ആ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നു ആ ജിജ്ഞാസുവിന് പ്രകാശിപ്പിക്കുന്നു എന്ന് വെച്ചാൽ ജിജ്ഞാസുവിന് പ്രകാശിക്കുന്നു സ്വസ്വരൂപം തന്നെ അവിടെ അന്യമായ ഒന്നിനൊന്നും പ്രാപിക്കുന്നില്ല പ്രകാശ് ഇവ ഘടാദിഹി ഇരുള ഇരിക്കുന്ന ഒരു പാത്രം പ്രകാശം വരുമ്പോൾ അത് എങ്ങനെയാണോ പ്രകടമാകുന്നത് ഇല്ലാതിരുന്നല്ലോ പ്രകടമായത് അതുപോലെ ഈ സ്വസ്വരൂപത്തിനെ മറച്ചിരിക്കുന്ന ഭ്രാന്തി മാറുമ്പോൾ അത് പ്രകാശിക്കുന്നു അവിടെ പിന്നെ ജിജ്ഞാസുവും മുമുക്ഷുവും ജ്ഞാനിയും പരമാത്മാവും എന്നുള്ള ഭേദമൊന്നും നിൽക്കുന്നില്ല ഈ സർവഭേദവും ഉണ്ടാക്കിയത് ഈ സർവ തോന്നലുകളെയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ഈ അവിദ്യാഭ്രാന്തിയാണ് അതിന് യാതൊരു വ്യാവഹാരിക സത്യവും ഉള്ളതല്ല കേവലം പ്രതീതി മാത്രമാണ് ആ കേവലം പ്രതീതിയെ നശിപ്പിക്കാൻ വേറെന്തിൻ്റെ ആവശ്യമില്ല കർമ്മങ്ങളുടെയോ മറ്റെന്തിൻ്റെയും ആവശ്യമില്ല ഈ ഭ്രാന്തി മാറുക എന്നുള്ളതേ ഉള്ളൂ ഏത് തരത്തിലായിരുന്നു ആ ഭ്രാന്തി മാറണം രജ്ജുവിനെ കണ്ട് സർപ്പമാണെന്ന് ഭ്രമിച്ചു മരിജീവിയെ കണ്ട് ജലമാണെന്ന് ഭ്രമിച്ചു അവിടെ യഥാർത്ഥ അനുഭവത്തിലേക്ക് വരിക എന്ന് പറയുന്നത് ആ ഭ്രാന്തി മാറുക എന്നുള്ളതേ ഉള്ളൂ. അതിൽ കവിഞ്ഞ് വേറെ ഒന്നുമില്ല. അതാണ് ഇവിടെ അവിദ്യാസംഛന്നാം സ്വാം പരും തൻ സ്വാം പരാബ്ധനും ആ പരരൂപത്തെ നേരത്തെ പറഞ്ഞു എന്താണ് അപരഭാവത്തിൽ വന്നു എന്ന് പറഞ്ഞു. അത് വിട്ടിട്ട് ആ പരരൂപത്തെ അത് പ്രകാശിപ്പിക്കുന്നു. വിദ്യായാം സത്യം ആവിർഭവതി. ആ വിദ്യ വരുമ്പോൾ അതിന് വിദ്യ ആവശ്യമുണ്ടെന്നുകൊണ്ട് ആ ഇരുളിനെ നശിപ്പിക്കുന്നു, അവിവേകത്തെ നശിപ്പിക്കുന്നു. വിവേകം വിദ്യയില്ലാതെ അവിവേകം നശിക്കത്തില്ല. വിദ്യ ആവശ്യമാണ്. അതിന് ശ്രവണാദികളുടെ പ്രയോജനം, അതെങ്ങനെ പ്രയോജനം ചെയ്യുന്നു എന്നുള്ളതിലേ തർക്കമുള്ളു. ഇത് ആവശ്യമില്ല എന്ന് പറയുന്നു. വെളിച്ചമില്ലാതെ ഒരിടത്ത് ഇരുട്ട് നശിക്കുന്നില്ല. ഇവിടുത്തെ പ്രശ്നം ഇരുട്ടാണ്. പുറമേ കാണുന്ന ആ ഇരുട്ടിനെ നമ്മളൊരു വ്യാവഹാരികത കൽപ്പിക്കുന്നു. അതുകൊണ്ട് അവിടെ ഉള്ളതില്ലാതാകുകയാണ്. ഇവിടെ അങ്ങനെയല്ല, അങ്ങനെ ഒരു വ്യാവഹാരികതയില്ല. ഇവിടുത്തെ ഇരുട്ടില്ലാത്തതാണ്, ഇല്ലാത്തതില്ലാതാകുക. ഉള്ളതല്ല, കേവലം പ്രതീതി മാത്രമാണ്. അതിനെ മറ്റെന്തുകൊണ്ട് നശിപ്പിക്കാൻ പറ്റും? വിവേകം കൊണ്ടല്ലാതെ, ജ്ഞാനം കൊണ്ടല്ലാതെ, വെളിച്ചം കൊണ്ടല്ലാതെ ഇരുട്ടിനെ എങ്ങനെ നശിപ്പിക്കും? ആ വിവേകം ശ്രവണാദികളിൽ നിന്നുണ്ടാകുന്നു. ആ വിവേകത്തിൽ ആ അന്ധത നശിക്കുന്നു. അപ്പോൾ മുമുക്ഷുവിന്റെ ജിജ്ഞാസുവിന്റെ സ്വരൂപം തന്നെ പ്രകാശിക്കുന്നു. അല്ലാതെ അയാൾ മറ്റൊന്നിനെ പ്രാപിക്കുകയോ മറ്റൊന്നിനെ കണ്ടെത്തുകയോ മറ്റൊന്നിനെ അനുഭവിക്കുകയോ മറ്റെന്തിനെങ്കിലും സത്യവും ജ്ഞാനവും ആനന്ദവുമായിട്ട് തിരിച്ചറിയുകയോ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. തസ്മാ അന്യത്യാഗേന ആത്മലാഭ പ്രാർത്ഥന ഏവ ആത്മലാഭ സാധനം. അന്യത്യാഗേന, ബാക്കിയുള്ള എല്ലാത്തിനും ഉപേക്ഷിക്കുക. ഇവിടെ ഉദ്ദേശിക്കുന്ന കാമനകളെ, മറ്റ് കാമനകളെ എല്ലാം ഉപേക്ഷിക്കുക. അന്യത്യാഗേന സർവകാമനകളെ ഉപേക്ഷിച്ച് ആത്മലാഭ പ്രാർത്ഥന ഏവ ആത്മലാഭ പ്രാർത്ഥന, ആത്മലാഭത്തെ അർത്ഥിക്കുക. അതിന് ആത്മാനുസന്ധാനം, അത് തന്നെയാണ് ആത്മലാഭ സാധനം, അത് തന്നെയാണ് ആത്മലാഭത്തിനുള്ള സാധനം. ആത്മലാഭ പ്രാർത്ഥന ആത്മലാഭ സാധനം, ആത്മലാഭത്തിന് വേണ്ടിയിട്ടുള്ള ആ പ്രാർത്ഥന. നേരത്തെ ഇവിടെ പറഞ്ഞു എന്താണ്, വിദ്വാൻ ധർമ്മത്തെ പ്രാപ്തമിച്ഛന്തി. അതിനെ പ്രാപിക്കാൻ അവനൊരു ഇച്ഛയുണ്ട്, അവന്റെ ആഗ്രഹം ഉള്ളിലുണ്ട്. ആ ആഗ്രഹമാണ് അവനെ ആ മാർഗത്തിൽ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അവന്റെ വിവേകത്തെ ദൃഢപ്പെടുത്തുന്നത്, അവന്റെ ഭ്രാന്തിയെ മാറ്റുന്നത്. ആ ഭ്രാന്തിയുടെ നാശം വരെ അവനിലിരിക്കുന്ന എന്താണ്, ആത്മലാഭ പ്രാർത്ഥനയാണ്. അത് ആണ് മുഖ്യമായ ആത്മലാഭ സാധനം. ആത്മലാഭ പ്രാർത്ഥനയിൽ എന്താ സംഭവിക്കുന്നത്? പ്രാർത്ഥന എന്ന് കേട്ടാൽ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് കരച്ചിലാണ്. ഇവിടെ അതിനെ കുറിച്ചല്ല പറയുന്നത്, കരയുന്നതിനെ കുറിച്ചല്ല. ഒന്നിനെ അർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിനെ നമ്മൾ ആഗ്രഹിക്കുക, സാധാരണ രീതിയിൽ പറഞ്ഞാൽ മനസ്സിൽ അത് മാത്രം നിൽക്കുക, അതാ ഒന്നിനെ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞു. ഒന്നിനെ ആഗ്രഹിക്കുമ്പോൾ മറ്റുള്ള സർവത്തെയും വിസ്മരിക്കുന്നു. അത് സംഭവിക്കുകയാണ്. അർത്ഥിക്കുമ്പോൾ ആ അർത്ഥന തീവ്രമായി കഴിഞ്ഞാൽ മനസ്സതിൽ മാത്രമായിരിക്കും, മറ്റുള്ള വിഷയങ്ങൾക്കവിടെ പ്രാധാന്യം വരത്തില്ല. മറ്റുള്ള വിഷയങ്ങൾ മനസ്സിലേക്ക് കടന്നു വന്നാലും മറ്റൊന്നിനോട് പ്രാധാന്യം വരത്തില്ല. മനസ്സിൽ ഒരേ ഒരു വിഷയം തന്നെയായിരിക്കും. അതിനർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അപ്പം മനസ്സിനെ ഒരേ ഒരു വിഷയത്തിൽ മാത്രം നിർത്തുക, അതാണ് മനസ്സിന്റെ മുഖ്യമായ വിഷയം. അതായിരിക്കും മറ്റുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നാലും അത് മുഖ്യമാകാതിരിക്കുക, ഗുണമായിരിക്കും. ആത്മശ്രവണത്തിലും മറ്റും മനസ്സിന്റെ മുഖ്യമായ വിഷയം അത് തന്നെ. ഇപ്പൊ ആത്മലാഭ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ മനസ്സിന് മുഖ്യമായി സ്വസ്വരൂപത്തെ തന്നെ നിർത്തുക, ആത്മാ അനുസന്ധാനം അത് അല്ലാതെ കരയുന്നതല്ല. മനസ്സിലൊരേ വിഷയം തന്നെ നിൽക്കുക, ആ ശ്രവണാദി സാധനങ്ങളിലൂടെ അതിനെ നിർത്തുക. ഒരു സാധന എന്നുള്ള നിലയ്ക്ക് അത് പരമാർത്ഥമല്ല, ആത്മസാക്ഷാത്കാരമെന്നല്ല പറയുന്നത്. ആത്മാവിനെ മനനത്തിന് വിധേയമാക്കുക, മനനം ആത്മാവിനെ സംബന്ധിച്ചാകുക, അല്ലെങ്കിൽ ചിന്ത ആത്മാവിനെ സംബന്ധിച്ചാകുക. തൻ്റെ ഈ ജീവഭാവത്തിനപ്പുറം അതിനാധാരമായിരിക്കുന്ന തൻ്റെ ആത്മഭാവം, അതിൻ്റെ അനുസന്ധാനം, അതാണ് ആത്മലാഭ പ്രാർത്ഥന. അതെന്തിനു വേണ്ടി? ആത്മലാഭത്തിന് വേണ്ടി അത് ചെയ്യുന്നു ആ പ്രാർത്ഥന. അതുകൊണ്ട് അതാണ് ആത്മലാഭ സാധനം. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ വേടത്ത് പറഞ്ഞ ആസുപ്തേൽ ആമൃതകാലം നയ വേദാന്തം, മരിക്കുന്നത് വരെ ഉറങ്ങുന്നത് വരെ തത്വശ്രവണത്തിൽ തന്നെ ഇരിക്കും. അതിനൊരു പ്രയോജനമാണ്. അതിനൊരാൾക്ക് താല്പര്യമുണ്ടെന്ന്, കാരണം അവിടെ മുഖ്യമായ വിഷയം ആത്മാവായിരിക്കും, മറ്റുള്ള വിഷയങ്ങൾക്ക് അവിടെ പ്രാധാന്യം കുറയും. ഏതെങ്കിലും തരത്തിൽ ആത്മസ്മരണ നിലനിർത്തുക, സ്വരൂപസ്മരണ നിലനിർത്തുക. ആത്മാവെന്ന് പറഞ്ഞ് ഏതെങ്കിലും എന്തെങ്കിലും ധരിച്ചാൽ പോരാ, ഇവിടെ ആ പരമാത്മ തത്വത്തെ തന്നെ, പരമാത്മ സ്വരൂപത്തെ തന്നെ ധരിക്കുക. അതിന് കഴിവില്ലാതെ വരുമ്പോൾ അവർക്ക് മറ്റുപായങ്ങളാകാം. എല്ലാവർക്കും അതിന് കഴിഞ്ഞെന്ന് വരത്തില്ല. ഇവിടെ അതിനുള്ള യോഗ്യതയുള്ളവരെ കുറിച്ച് പറയുകയാണ്. അങ്ങനെയുള്ള ആത്മപ്രാർത്ഥന, നിരന്തരമായ ആത്മസ്മരണയെ നിലനിർത്തുക, അതാണ് ആത്മലാഭത്തിന് സാധനമായിരിക്കുന്നത്. അത് ക്രമേണ അവനുള്ള ഭ്രാന്തിയെ മാറ്റാൻ സഹായിക്കുന്നു, അവനെ സ്വരൂപസ്ഥിതനാക്കുന്നു. ഭ്രാന്തി മാറ്റിയാൽ പിന്നെ അവൻ അജീവഭാവത്തെ വെടിഞ്ഞ് പരമാത്മരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതങ്ങനെയാണ് സംഭവിക്കേണ്ടത്. അവിടെ ആ പരമാത്മാവ് തന്നെ ആ സ്വരൂപത്തെ വെളിപ്പെടുത്തുകയാണ്. അജ്ഞനായ ജീവൻ അവൻ്റെ ശ്രമം കൊണ്ട് പ്രാപിക്കുന്ന ഒന്നല്ല പരമാത്മതത്വം. അങ്ങനെ ധരിക്കരുത്. അതിന് അവന് പിന്നിലിരിക്കുന്ന അജ്ഞാനമാണ്, അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഹേതുവായിരിക്കുന്നവൻ്റെ അജ്ഞതയാണ്. അവൻ്റെ അജ്ഞതയുടെ ഫലമായിട്ട് എന്തായാലും ആത്മലാഭം ഉണ്ടാകത്തില്ല. അവൻ്റെ പ്രവൃത്തിയുടെ ഫലം കൊണ്ട് ആത്മലാഭം എന്ന് പറയാൻ അവൻ്റെ അജ്ഞതയുടെ ഫലമൊന്നാണ്, അതല്ല. ഈ തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവനും പ്രവർത്തിക്കേണ്ട വഴിയെ പ്രവർത്തിക്കും. തത്വത്തെ ഗ്രഹിച്ചിട്ട് പ്രവർത്തിക്കാതിരിക്കുകയല്ല, പ്രവൃത്തി കൊണ്ട് ഇത് നേടുന്നതല്ല എന്നറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക, അതാണ് ഇവിടെ പറയുന്നതിൻ്റെ താല്പര്യം. യത്നം കൊണ്ട് നേടാവുന്ന ഒന്നല്ല എന്നുള്ള ബോധത്തിൽ ആണ് യത്നം തുടരേണ്ടത്, അതാണ് പറയുന്നതിൻ്റെ താല്പര്യം. അല്ലാത്ത യത്നത്തെ നിഷേധിക്കുകയല്ല, അവരുടെ ഒരു തരത്തിലുള്ള യത്നത്തെ നിഷേധിക്കുന്നുണ്ട്. ഓരോ സന്ദർഭത്തിലും ആവശ്യമുള്ള യത്നങ്ങളാകാം, പക്ഷേ തത്വം വിസ്മരിക്കാൻ പാടില്ല. തത്വം എന്താണ്? അത് യത്നം കൊണ്ട് നേടുന്നതല്ല. പിന്നെ യത്നിക്കുന്ന എന്തിന്? അടിസ്ഥാനപരമായ ആ ഭ്രാന്തിയിൽ നിന്ന് മുക്തനായിട്ടില്ല. ആ ഭ്രാന്തിയിൽ നിന്നുള്ള മോചനം അത് സംഭവിക്കുന്നത് വരെ യത്നം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കണം. അത് സംഭവിക്കുന്നത് യത്നഫലമായിട്ടല്ലെങ്കിൽ, കാരണം ആ ഭ്രാന്തിയിൽ നിന്ന് മുക്തനാകുന്നത് വരെ അവന് യത്നത്തിൽ നിന്ന് മുക്തനാകാൻ കഴിയുന്നില്ല. അവന് യത്നിക്കുക തന്നെ വേണം. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? ആത്മവിഷയമായി യത്നിക്കുന്നു. അതാണ് കർമ്മയോഗവും മറ്റും, അതിൻ്റെ തത്വം അതാണ്. അതിലൂടെ ആ മുഖ്യമായ ഇത് പറയുന്ന ഇതാണ്, ഇതൊരു പ്രകാശരീതി, പ്രകാശിപ്പിക്കലാണ്. പരമാത്മാവ് തന്നെ തൻ്റെ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുകയാണ്. അതിൽ ജീവന് യാതൊരു പങ്കുമില്ല അക്കാര്യത്തിൽ. അവൻ കരുതുന്നത് പോലെയുള്ള പങ്കൊന്നുമില്ല. അവന്റെ അഹന്തയ്ക്കും അവന്റെ പൗരുഷത്തിനും അവന്റെ ഇച്ഛാശക്തിക്കും അവന്റെ ജ്ഞാനത്തിനും ഒന്നും ഇതിന് പങ്കില്ല. ഈശ്വരൻ തന്നെയാണ് ഇതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. അതാ അവിദ്യ മാറ്റുന്നു, തത്വം പ്രകാശിക്കുന്നു. അതാണ് നായം ആത്മാ പ്രവചനേന ലഭ്യോ ന മേധയാ ന ബഹുനാ ശ്രുതേന യമേവേഷം ഗണതേ തേന ലഭ്യാ തസ്യ ഏഷ ആത്മാ വിവൃണതേ തനൂം സ്വാം. Thank you.